ഒരു വ്യക്തിയെ സംരക്ഷിക്കുവാൻ വേണ്ടി താങ്കൾക്ക് എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം, എന്നാൽ അയാളുടെ ആത്മീക സ്ഥിതിയിൽ മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം താങ്കൾ ചെയ്യുന്നതൊക്കെ പ്രയോജനരഹിതമാകും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം.
യെരുശലേമിന്റെ മതില് പൂർത്തിയാക്കി തന്റെ ജനത്തെ അതിൽ സുരക്ഷിതരാക്കുക മാത്രമായിരുന്നില്ല, പിന്നെയോ അവരെ ആത്മീയമായി ഉണർത്തുവാൻ വേണ്ട കാര്യങ്ങളും നെഹെമ്യാവ് ആവിഷ്കരിച്ചു. ആത്മീയ ഉണർവില്ലാത്ത സുരക്ഷിതത്വം നിലനിൽക്കുന്നതല്ല. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മീയ ഉണർവില്ലാത്ത സുരക്ഷിതത്വം നിലനിൽക്കുന്നതല്ല. ഒരു വ്യക്തിയെ സംരക്ഷിക്കുവാൻ വേണ്ടി താങ്കൾക്ക് എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം, എന്നാൽ അയാളുടെ ആത്മീക സ്ഥിതിയിൽ മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം താങ്കൾ ചെയ്യുന്നതൊക്കെ പ്രയോജനരഹിതമാകും. ചീട്ട് കളിച്ചും കള്ളുകുടിച്ചും പണം കളയുന്ന ഒരാൾക്ക് വീട്ടിൽ സന്തോഷമായിരിക്കുവാൻ വീട് വെച്ചുകൊടുക്കുകയും അതോട് ചേർത്ത് വേണ്ട മറ്റു കാര്യങ്ങൾ നൽകുകയും ചെയ്താൽ അധികം താമസിക്കാതെ ഈ പറഞ്ഞതെല്ലാം വിറ്റ് അയാൾ ചീട്ട് കളിക്കും, കള്ളുകുടിക്കും. അയാൾക്ക് ഒന്നാമതായി ആവശ്യമായിരിക്കുന്നത് ആത്മീയമായ ഉദ്ധാരണമത്രേ. ആ കാര്യം അറിയാമായിരുന്ന നെഹെമ്യാവ് എസ്ര ശാസ്ത്രിയെക്കൊണ്ട് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചു. ജനം അതിലെ വചനങ്ങളെ കേട്ടപ്പോൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ജനത്തെക്കുറിച്ചാണ് നാം 9 അധ്യായത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും നമുക്ക് 10 അധ്യായം ആരംഭിക്കാം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിച്ചാലും ദൈവത്തെ ആരാധിക്കുന്നത് എത്ര മനോഹരമാണ്, എത്ര പ്രോത്സാഹജനകമാണ്! നമ്മുടെ ഹൃദയത്തിന് കുളിർമയേകുന്ന അനുഭവമാണില്ലേ? അതെ, ഓരോ വിശുദ്ധനും ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവാം ദൈവത്തെ. അതെ, ദൈവവചനത്തിലൂടെ നമുക്ക് പഠനം തുടരുമ്പോൾ ആ ആരാധനയും തുടരാം. ഇന്ന് നെഹെമ്യാവിന്റെ പുസ്തകം 10 അധ്യായമാണ് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. 10-ഉം 11-ഉം അധ്യായങ്ങൾ ഇന്നത്തെ പഠനത്തിന് നമുക്ക് വിഷയമാക്കാം. ഇസ്രായേലിയർ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുന്നതാണ് 10 അധ്യായത്തിൽ നാം കാണുന്നത്. അവർ ആ ഒപ്പിടേണ്ടിടത്ത് ഒപ്പുവയ്ക്കുന്നു, ഉടമ്പടി, നിയമം. അതെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവവുമായി താങ്കൾ എപ്പോഴെങ്കിലും ഒരു നിയമം ചെയ്തിട്ടുണ്ടോ? താങ്കൾ ദൈവത്തോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അതെ, ഇന്ന കാര്യം ചെയ്യാം, ഇന്ന കാര്യം ചെയ്യില്ല. നാം ദൈവത്തോട് ചെയ്യുന്ന നിയമം വളരെ ഗൌരവമുള്ള കാര്യമാണ്. എന്നാൽ നാം അത് ഗൌരവമായി എടുക്കുന്നുവോ എന്ന് ദൈവത്തിനറിയണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 10 അധ്യായത്തിൽ ദേശാധിപതിയായ നെഹെമ്യാവിനെയും 22 പുരോഹിതന്മാരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നാം കാണുന്നത്. അവർ നിയമം ഒപ്പുവച്ചു. ലേവിയർ ഓരോരുത്തരായി അവരവരുടെ കുടുംബത്തിന്റെ പേരെഴുതി നിയമത്തിന്മേൽ ഒപ്പുവച്ചു. ജനങ്ങളുടെ പ്രധാനികളായ 44 പേരും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വിരസമായി പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഒരു തീരുമാനമെടുത്താൽ ഞാനും ദൈവവുമായിട്ടുള്ള തീരുമാനമാണത്, മറ്റാരും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ് അത് ഹൃദയത്തിൽ സൂക്ഷിക്കും, ആരോടും പറയില്ല, എങ്ങും എഴുതിയും വെക്കില്ല. തന്മൂലം എന്ത് സംഭവിക്കുന്നറിയാമോ? നമുക്ക് സൌകര്യപ്രദമായ സമയത്ത് നാം അത് ലംഘിക്കുകയും ചെയ്യും. ഞാൻ സാധാരണ എന്റെ പ്രിയപ്പെട്ടവരോട്, ഓരോരുത്തരോടും ഓർപ്പിക്കാറുണ്ട്, നിങ്ങൾ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്താൽ ആരോടെങ്കിലും 10 പേരോടത് പറയണം. അതുകൊണ്ടാണ് ഈ സാക്ഷിക്കുള്ള അവസരം ലഭിക്കുന്ന ആരാധനകളിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നത്. ശരിയാണ്, അവരിൽ തന്നെ പലരും തെറ്റായ വഴികളിൽ പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പരസ്യമായി അവർ പ്രസ്താവിച്ച ഒരു കാര്യം ലംഘിക്കുവാൻ അവർ മടിക്കും. കാരണം അത് അങ്ങനെ തന്നെ ചെയ്യുന്നുവോ എന്ന് പരിശോധിക്കുവാൻ മറ്റുള്ളവരുണ്ടല്ലോ. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയും അപ്രകാരം ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാം ചെയ്യുന്നതായ തീരുമാനങ്ങൾ ചിലത് ഒരുപക്ഷെ പരസ്യമായി പറയുവാൻ സാധിക്കാത്തതായിരിക്കും. അത് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചുവെക്കുക. നാം ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുറിച്ചുവെക്കുവാനായി ഒരു നോട്ട്ബുക്കും നമ്മുടെ കയ്യിലുള്ളത് വളരെ പ്രയോജനം ചെയ്യും. അങ്ങനെ കുറിച്ചുവെക്കുമ്പോൾ നാം അത് വളരെ ഗൌരവമായി എടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇതാ 10 അധ്യായം സാധാരണ നാം വായിക്കാത്തതായ ഒരു ഭാഗമാണ്. കാരണം മുഴുവൻ പേരുകളാണല്ലോ. സാധാരണ പേരുകൾ വായിക്കുവാൻ നമുക്ക് വലിയ താൽപര്യം തോന്നാറില്ല. എന്നാൽ അവ എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് കാണിക്കുവാൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുഹൃത്തെ, മറന്നുപോകരുത്. ഞാൻ ആ പേരുകൾ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. ഈ പേരുകളൊക്കെ വിലപ്പെട്ട പേരുകളാണ്. ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തവർ, ദൈവം അത് കുറിച്ചുവച്ചിരിക്കുന്നു. ദൈവം അത് ഗൌരവമായി എടുക്കുന്നു. കാരണം ഉടമ്പടികളാകുന്നു, വാഗ്ദാനങ്ങളാകുന്നു, തീരുമാനങ്ങളാകുന്നു നമ്മെ നിലനിർത്തുന്നതെന്ന് ഓർക്കണം. 28-ഉം 29-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 27 വാക്യങ്ങളിൽ നാം പേരുകളാണ് വായിക്കുന്നത്. 27-28 വാക്യങ്ങൾ: ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനം തിരിച്ചറിവുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും. ഇവിടെ അവരുടെ നിയമം ന്യായപ്രമാണം അനുസരിക്കും എന്നുള്ളത് അത്രേ. അവർ ചെയ്യുന്ന ഉടമ്പടി 3 പ്രാവശ്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവരിത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം അവർ ന്യായപ്രമാണത്തിലെ ഈ കാര്യങ്ങൾ അനുസരിക്കുന്നില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. 30-ാം വാക്യം നോക്കിക്കാട്ടെ. ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ല എന്നും ഇസ്രായേലിന് ഇതൊരു സ്ഥിരം പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ ചെയ്യുന്ന നിയമം ഇനി മേലിൽ അന്യജാതിക്കാരുമായി വിവാഹബന്ധം ഉണ്ടാകില്ല എന്നത്രേ. ദൈവസന്നിധിയിൽ പാപബോധമുണ്ടാകുമ്പോൾ നാമും ഈ പറഞ്ഞതുപോലെ നാം സ്ഥിരമായിരിക്കുന്ന പാപം ആകുന്നുവല്ലോ ആദ്യം മനസ്സിൽ വന്ന് ഏറ്റുപറയുന്നത്. പലരും പറയും, ഞാനൊന്നും ഓർക്കുന്നില്ല, ഓ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് ക്ഷമിക്കണമേ എന്ന്. എന്നാൽ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി മുട്ടുമടക്കുന്ന ഒരാൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് തങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പാപമാണ്. താങ്കളുടെ ഉള്ളിൽ പലപ്പോഴും കുത്തുണ്ടായിട്ടും മറച്ചുവെച്ച പാപമല്ലേ അത്? 31-ാം വാക്യത്തിൽ ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചുകൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബതവും സത്യവും ചെയ്തു. അവർ രണ്ടാമത് ചെയ്ത നിയമം, ശബത്ത് നാളിലോ മറ്റേതൊരു വിശുദ്ധ നാളിലോ അവർ യാതൊരു കച്ചവടവും ചെയ്യുകയില്ല എന്നതത്രേ. അതുമാത്രമല്ല, ശബത്ത് വർഷം അവർ നിശ്ചയമായി ആചരിക്കും എന്നുള്ള നിയമവും ചെയ്തു. അവർ ഓരോന്നും അതിന്റെ ക്രമത്തിലാക്കുകയാണ്. ആദ്യം ഭവനം, പിന്നെ സഭ, അങ്ങനെ പോകുന്നു ആ നിയമം. ഒടുവിലായി അവർ നിയമം ചെയ്യുന്നത് ആദ്യ ഫലവും യാഗത്തിന് നൽകേണ്ട ആ വസ്തുക്കളും സംബന്ധിച്ചാണ്. 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അതത്രേ നാം കാണുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് 39-ാം വാക്യത്തിൽ ഒരു ഉപസംഹാരം നാം കാണുന്നത്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. മനോഹരമായിരിക്കുന്നില്ലേ? നെഹെമ്യാവിന്റെ സമയത്ത് ആരാധനാ സ്ഥലം ദേവാലയമായിരുന്നു. ദൈവസാന്നിധ്യമുള്ള സ്ഥലമെന്നുള്ളതിനാൽ അവർ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം ചിന്തിപ്പോയി. ഇപ്പോൾ ദൈവം വസിക്കുന്നത് എവിടെയാണ്? അവൻ ഇന്ന് ഓരോ വിശ്വാസിയിലും ജീവിക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. നാം ഈ മന്ദിരത്തെ നശിപ്പിക്കുവാൻ ഇടയാകരുത്. ഈ മന്ദിരത്തെ അശുദ്ധമാക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല എന്നൊരു തീരുമാനം നാം എല്ലാം എടുക്കേണ്ടതുണ്ട്. നാം ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ഒരു വിധത്തിലും നശിപ്പിക്കുവാൻ ഇടയാകരുത്. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. അതിന് പല കാര്യങ്ങളുണ്ടല്ലോ നശിപ്പിക്കുന്നത്. അതെ, പലപ്പോഴും നാം പറയും മദ്യം ഉപയോഗിക്കുന്നതും അതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും പുകവലിക്കുന്നതും ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇതൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ആകുല ചിന്ത, ദൈവത്തിൽ ആശ്രയിക്കാതുള്ള വിചാരപ്പെടൽ, അതും ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പലർക്കും പ്രമേഹം, പലർക്കും ഹൃദയസ്തംഭനം? അറിയാമോ, ശരീരത്തെ, അതെ ദൈവം ദാനമായി നൽകിയ ഈ മന്ദിരത്തെ ഭംഗിയായി, അതെ ശ്രദ്ധയോടെ സൂക്ഷിക്കാഞ്ഞതിനാൽ. മറ്റൊരു വലിയ ലിസ്റ്റാകുന്നു 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 12-ാം അധ്യായത്തിൽ അത് തുടരുന്നതായും കാണുന്നു. ദൈവം അവർ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് എന്തും ചെയ്യുവാൻ ഈ ജനം തയ്യാറാണ്. 11-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം വാക്യം, ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായി യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റ് പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. ജനം ചീട്ടിട്ടു, 10 പേരിൽ ഒരാൾ യെരുശലേമിൽ പാർക്കണം, ബാക്കിയുള്ള 9 പേർ മറ്റ് പട്ടണങ്ങളിലേക്ക് പോകേണ്ടതാണ് എന്ന് തീരുമാനിച്ചു. വളരെയേറെ പരാതികൾ ഉണ്ടാകാമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് എന്നോർക്കണം. 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നു 11:2, എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. ആ കാലത്തും അനേകർ ആഗ്രഹിച്ചത് പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പാർക്കണമെന്നത്രേ. എന്നാൽ യെരുശലേമിനുള്ളിൽ പാർക്കുവാൻ തീരുമാനിച്ചവർക്കായി മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്ക് ഇവരെ ആരെയും പരിചയമില്ല, എന്നാൽ ദൈവം അവരെ ഓരോരുത്തരെയും അറിഞ്ഞു. അവൻ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നു, കാരണം അവർക്ക് താൽപര്യമുള്ള ഹൃദയമുണ്ടായിരുന്നു. നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അവനു വേണ്ടിയുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്നത്രേ. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു. യഹൂദ നഗരങ്ങളിൽ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താൻ താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരുശലേമിൽ പാർക്കുവാൻ സമ്മതിച്ചവരുടെ പേരുകളാണ് തുടർന്ന് നാം കാണുന്നത്. താൽപര്യമുള്ള ഹൃദയത്തെ ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പതിനൊന്നാം അധ്യായത്തിൽ 5 പ്രത്യേക കൂട്ടം ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാം മനസ്സോടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തവരാണ്. അവരുടെ കൊടുക്കൽ അറിയപ്പെടാത്തതായി ഇരിക്കുന്നെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, മനസ്സോടെ പട്ടണത്തിൽ പാർപ്പാൻ തീരുമാനിച്ചവർ സ്വന്ത ദേശത്തു നിന്നും സ്വന്ത ഭവനത്തിൽ നിന്നും മാറി ആദ്യം മുതൽ എല്ലാം ക്രമീകരിച്ച് ജീവിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തവരാണവർ. അവർ അപ്രസക്തരാണെന്ന് തോന്നിയാൽ തന്നെ അവർ വളരെ പ്രധാനപ്പെട്ടവരായി, കാരണം അവർ ആ പട്ടണത്തിലെ പുതിയ താമസക്കാരായി. രണ്ടാമത്തെ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 10 മുതൽ. പുരോഹിതന്മാരിൽ യോയരാബീമിന്റെ മകനായ യദായാവും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെറായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മിഷുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായ ദേവാലയ പ്രഭുവായ സെറായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും മൽക്കിയാവിന്റെ മകനായ പഷൂരിന്റെ മകനായ സെക്രിയാവിന്റെ മകനായ അംസിയുടെ മകനായ പലല്യാവിന്റെ മകനായ യൊരോഹാമിന്റെ മകൻ ആദയാവും. ഇവിടെ ദേവാലയത്തിൽ മനസ്സോടെ വേലയെടുത്ത 822 ആളുകളുണ്ടായിരുന്നു എന്ന് കാണുന്നു. അതൊരു വലിയ കൂട്ടം തന്നെയായിരുന്നില്ലേ? ആരാധനാലയത്തിലെ വേലയ്ക്ക് അവരെ സ്വമേധാ നൽകിയവർ, തങ്ങളുടെ താലന്തുകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും ഇവർ വിശ്വസ്തയോടെ ദേവാലയത്തിൽ വേല ചെയ്തു. മൂന്നാമത്തെ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 15-ും 16-ും വാക്യങ്ങളിലാണ്. ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു ഇവർ. ആരാധനയ്ക്ക് വെളിയിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിരുന്നവർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. 4-ാമത്തെ സ്വമേധാ പ്രവർത്തകരെക്കുറിച്ച് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മത്ഥന്യാവ് എന്നൊരുവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെന്നുപോലും താങ്കൾ കേട്ടുകാണില്ലേ? എന്നാൽ ദൈവം പറയുന്നു അവനൊരു തലവൻ ആയിരുന്നു എന്ന്. എവിടെ എവിടെയായിരുന്നു അവന്റെ നേതൃത്വം? അതെ, മുഴങ്കാലിന്മേൽ. അതത്ര വലുതായി പലപ്പോഴും നാം പരിഗണിക്കാറില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണോ? ദേവാലയത്തിന്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒന്നായിരുന്നു അത്. അവന് മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ലായിരിക്കും. അവന്റെ ഒരേ ഒരു കഴിവിതായിരുന്നു. എന്നാൽ അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. താങ്കൾ എപ്പോഴെങ്കിലും പ്രാർത്ഥനാവീരനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ജീവിതത്തിലെ വലിയ സന്തോഷം താങ്കൾ ഇതുവരെ നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ പറയട്ടെ. അതെ, പ്രാർത്ഥനാവീരന്മാരും പ്രാർത്ഥനാവീരമാരുമാകുന്നു ഇന്ന് സഭയ്ക്ക് അത്യാവശ്യമായിരിക്കുന്നത്. ഏറ്റവുമധികം അവഗണിച്ചിട്ടിരിക്കുന്നതായ ഒരു വിഭാഗം അത് തന്നെയാണില്ലേ? പ്രാർത്ഥിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുവാൻ പോലും ആളില്ലാത്ത സ്ഥിതിയില്ലേ? എത്ര നേരം പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട് സുഹൃത്തായി? അർത്ഥവത്തായി പലപ്പോഴും എഴുതിവെച്ച ഒരു പ്രാർത്ഥന ചൊല്ലി കടമ തീർത്ത് കടന്നുപോകുന്ന ഒരു വലിയ വിഭാഗം ആളുകളെയാകുന്നു നമുക്ക് ചുറ്റും നാം കാണുന്നത്. ഒരുപക്ഷെ താങ്കളും അതുതന്നെയായിരിക്കും ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ പോയി ദൈവവുമായി നമ്മുടെ കാര്യങ്ങളെ പങ്കുവെക്കുന്ന ആ അതുല്യമായ അനുഭവം പ്രാർത്ഥനയിലൂടെ താങ്കൾക്കത് സാധിക്കുന്നുണ്ടോ? ഒടുവിലായി 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്ന ദേവാലയത്തിലെ ആരാധനയിൽ പാട്ടുപാടിയിരുന്നവർ. ഇവർ ദൈവനാമ മഹത്വത്തിനായി സ്വമേധാ പാടിയിരുന്നു. ഈ പറഞ്ഞ 5 കൂട്ടരും തങ്ങളുടെ ശുശ്രൂഷകൾ സ്വമേധാ അർപ്പിച്ചു. അതെ, ഈ 5 കൂട്ടർ വളരെ പ്രധാനപ്പെട്ട 5 കൂട്ടരാകുന്നു ഞാൻ പറഞ്ഞില്ല. ഒന്നാമതായി, മനസ്സോടെ പട്ടണത്തിൽ പാർപ്പാൻ തീരുമാനിച്ചവർ. രണ്ടാമത്തെ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദേവാലയത്തിൽ മനസ്സോടെ വേലയെടുത്ത ആ 822 പേർ. മൂന്നാമത്തെ കൂട്ടര് ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നവർ. 4-ാമത്തെ സ്വമേധാ പ്രവർത്തകരെക്കുറിച്ച് 17 വാക്യത്തിൽ നാം കണ്ടു. അതിൽ മഥന്യാവ് പ്രധാനപ്പെട്ട വ്യക്തിയായി ഞാൻ പറഞ്ഞു. ഇനിയും 5 കൂട്ടർ, ഇവർ ദൈവനാമ മഹത്വത്തിനായി ആരാധനയിൽ പാട്ടുപാടിയിരുന്നവരാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇവരെല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടവരായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവേലയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? നെഹമ്യാവ് വളരെ വലിയൊരു പ്രവർത്തനം ചെയ്തു. അവന് ലോകപ്രകാരം വളരെ ഉന്നതമായൊരു സ്ഥാനവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിലും അവൻ ദർശനമുള്ളവനായിരുന്നു. അവന്റെ ദർശനം അത് മറ്റുള്ളവരിലേക്ക് പടരുന്നതായി നാം കാണുന്നു. അതുകൊണ്ടാണ് ഈ 5 ദൈവവേലയ്ക്കായി മുൻപോട്ട് വന്നത്. താങ്കൾ ഈ കൂട്ടങ്ങളിൽ ഏതിൽ പെടും എന്ന് ഒന്ന് പരിശോധിച്ചാലും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആഹ്വാനത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നെഹമ്യാവിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദർശനം പ്രാപിച്ച് ഞങ്ങൾ മുൻപോട്ടു പോകുന്ന ആ മനോഭാവത്തെ തന്നാട്ടെ. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായും അങ്ങയെ സ്തുതിക്കുന്നു, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാൽ തന്നെ കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് വന്ന് ആശ്വാസം പ്രാപിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. അവിടെ ഞങ്ങളോട് തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പാപ കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപ ബന്ധം മാഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടി, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. വീണ്ടെടുപ്പിൻ വീലയായി യേശുവിന്റെ രക്തം മാത്രം. പുണ്യമില്ല പാപിക്കായി യേശുവിന്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടി, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശുവിന്റെ രക്തം മാത്രം, വേറെ ഇല്ല യോജിപ്പു യേശുവിന്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടി, രക്ഷിക്കുന്നു പാ പിതാവേ, നിന്റെ തിരുരക്തം മാത്രം സാത്താനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. പിയമ്പിനെ കേടുത്താൻ യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശുവിന്റെ രക്തം മാത്രം. ലോകത്തെ തകർത്തത് യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ധാരം യേശുവിന്റെ രക്തം മാത്രം. ശുദ്ധാത്മാവിൻ പ്രാകാരം യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ആത്മജീവ പാനീയം യേശുവിന്റെ രക്തം മാത്രം. സ്വർഗഭാഗ്യ നിശ്ചയം യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. എന്തു ഞാൻ പ്രശംസിക്കും യേശുവിന്റെ രക്തം മാത്രം. സ്വർഗത്തോളവും യേശുവിന്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം.